പ്രൈസ് ദ ലോർഡ്. ഒന്ന് യോഹന്നാൻ 4:11 ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു എന്ന് കാണാം. അതായത് സ്നേഹത്തിൻ്റെ പ്രതിപ്രവർത്തനം, റെസിപ്രൊക്കേറ്റഡ് ലവ്. റെസിപ്രൊക്കേറ്റഡ് ലവ് മീൻസ് ഗിവൺ ആൻഡ് റിസീവ്ഡ് ഓർ ഈക്വലി എൻഗേജ്ഡ് ഇൻ ബൈ ബോത്ത് പാർട്ടീസ്. സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ലവ് ഇസ് നെവർ ലോസ്റ്റ്. ഇഫ് നോട്ട് റെസിപ്രൊക്കേറ്റഡ് ഇറ്റ് വിൽ ഫ്ലോ ബാക്ക് ആൻഡ് സോഫൺ ആൻഡ് പ്യൂരിഫൈ ദ ഹാർട്ട്. വാഷിങ്ടൺ ഇർവിങ്ങിൻ്റെ വാക്കുകളാണ്. നമ്മൾ ചിലരെ സ്നേഹിച്ച ആ സ്നേഹം അവർ തിരിച്ച് തന്നില്ല എങ്കിൽ പോലും നമ്മളതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ലോകത്തിൽ ഇന്ന് ഏറ്റവും ക്ഷാമമുള്ളത് പരസ്പര സ്നേഹത്തിനാണ്. കഷ്ടതയുടെയും അപകടത്തിൻ്റെയും മധ്യത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നത് യഥാർത്ഥ സ്നേഹത്തിന് മാത്രമാണ്. ആ യഥാർത്ഥ സ്നേഹം നമുക്ക് തരുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ശ്രീബുദ്ധൻ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അനർഹരായ നമുക്ക് സ്നേഹവും കരുതലും തരുവാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ്. പകരം സ്നേഹിക്കുമോ എന്ന് നോക്കിയല്ല അദ്ദേഹം നമ്മെ സ്നേഹിച്ചത്. 1 Corinthians 13:2 വചനം പറയുന്നു, സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന്. എല്ലാ അന്നദാനം ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. പരസ്പര സ്നേഹമുള്ളവർക്ക് പരസ്പരം കരുതുവാനും മനസ്സുണ്ടാകും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസെന്റ് ചർച്ചിൽ ചെറുപ്പത്തിൽ ഒരു കുളത്തിൽ വീണു. ഒരു ചെറിയ ബാലൻ അവനെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റി. ചർച്ചിലിൻ്റെ പഠിക്കുവാൻ മിടുക്കനായ ആ നിർധനനായ ബാലനെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് ചർച്ചിലിൻ്റെ കുടുംബം പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി. അന്ന് വെള്ളത്തിൽ വീണപ്പോൾ ചർച്ചിലിനെ രക്ഷിച്ച ബാലനാണവൻ. പിൽക്കാലത്ത് ഡോക്ടറായ അദ്ദേഹം പെൻസിലിൻ കണ്ടുപിടിച്ചു. അദ്ദേഹം ഇന്നും പ്രശസ്തനായ വ്യക്തിയായി ലോക ജനതകളുടെ ഉള്ളിലുണ്ട്, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചർച്ചിലിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രവർത്തനത്തിന് അർഹനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്നേഹത്തിൻ്റെ പ്രതിപ്രവർത്തനം നടക്കണമെങ്കിൽ ഒരാളെങ്കിലും നല്ല ഫലം പുറപ്പെടുവിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നാം ഇന്നും ബഹുമാനത്തോടെ ഇന്നുമെന്നും ബഹുമാനത്തോടെ ഓർക്കുന്ന വ്യക്തിയാണ് ഏബ്രഹാം ലിങ്കൺ. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് വിമർശിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ്റെ വിമർശനങ്ങൾക്ക് ലിങ്കൺ ഒരിക്കലും പ്രതികരിച്ചില്ല. പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്താ അതിന് മറുപടി പറയാത്തതെന്ന്. അവരോട് ഒരു ചിരി മാത്രമേ ഉള്ളായിരുന്നു ലിങ്കൺ. പ്രസിഡൻഷ്യൽ ഇലക്ഷന് ലിങ്കൺ ജയിച്ചു. പ്രസിഡന്റ് പദവി സ്വീകരിച്ചപ്പോൾ ഈ വിമർശകനെയാണ് ലിങ്കൺ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത്. കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത് വിശ്വാസത്തോടെ ആ സ്ഥാനത്താക്കിയപ്പോൾ അയാൾ ലിങ്കണെ സ്നേഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സിലാക്കി. ഇത്രയും നാളും വിമർശിച്ചവന്, എന്നാൽ ഇന്ന് അയാൾ ലിങ്കൻ്റെ നന്മ മനസ്സിലാക്കി. എല്ലാ ഉദ്യമങ്ങൾക്കും പിന്നീട് ലിങ്കണോടൊപ്പം നിന്ന് ലിങ്കണെ സഹായിച്ചത് ഇദ്ദേഹമാണ്. പ്രസിഡന്റ് ആയ ശേഷം ഡെമോക്രസിയെക്കുറിച്ച് ലിങ്കൺ പറഞ്ഞ വാക്കുകൾ ഇന്നും ചരിത്ര രേഖകളിൽ കാണാം. ഡെമോക്രസി ഈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇദ്ദേഹം നമ്മളെ പഠിപ്പിച്ച പാഠവും മറക്കരുത്, ശത്രുവിനെയും സ്നേഹിക്കുക. സ്നേഹം പ്രതിപ്രവർത്തനം ചെയ്യുന്നത് വ്യക്തികളിൽ മാത്രമല്ല, സമൂഹത്തെയും നമുക്ക് നേടാൻ കഴിയും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശുക്രിസ്തു. ജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വിശപ്പ് അദ്ദേഹം പറഞ്ഞു, അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. ആത്മീയ ഭക്ഷണം വിളമ്പുമ്പോഴും കിട്ടിയത് വേണമെങ്കിൽ കഴിക്കുക, അല്ല വീട്ടിൽ പോയി കഴിക്കുക എന്ന മനോഭാവം ഗുരുവിനില്ലായിരുന്നു. ജനത്തിന് മനസ്സിലാകത്തക്ക വിധത്തിൽ ഉപമകളോട് അദ്ദേഹം വചനം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഭൗതിക ഭക്ഷണം നൽകി അവരെ തൃപ്തരാക്കുകയും ചെയ്തു. ഒരു സമൂഹത്തെ ആര് എത്ര എന്നൊക്കെ ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായി യേശു അവിടെ ചെയ്തത് ആത്മീയ ഭക്ഷണവും ഭൗതിക ഭക്ഷണവും ഒരുപോലെ വിളമ്പുക മാത്രമല്ല, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം നല്ലതും നിലനിൽക്കുന്നതുമായ ഫലം പുറപ്പെടുവിക്കുന്നവർ ആകണമെന്നാണ്. നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടോ? നല്ല ഫലം നമുക്ക് പുറപ്പെടുവിക്കാം. നല്ല ഫലം എവിടെ നിന്നേ ഉണ്ടാകും? നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകത്തുള്ളൂ. അതിനായി പ്രിയരെ, നമുക്ക് പരസ്പരം സ്നേഹിച്ച് നല്ല വൃക്ഷമാകാം. എങ്ങനെ നല്ല വൃക്ഷമാകുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ജീവിതകാലം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. അപ്രകാരം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നല്ല ഫലമായി നിന്ന്, നല്ല ഫലമുള്ള വൃക്ഷമായി നിന്ന് ക്രിസ്തുവിനും മറ്റുള്ളവർക്കും നന്മ ചെയ്ത് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ നന്ദിയെ കാണിക്കുന്നു. കാരണം നമ്മൾ അർഹിക്കാത്ത നന്മയാണ് അവൻ നമുക്ക് തരുന്നത്. തിരിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹം എങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? ദൈവം എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നതെന്നറിയുന്നത്? നിൻ്റെ ആധരം കൊണ്ട് സ്തോത്രവും സ്തുതിയും മുഴക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ദൈവം മനസ്സിലാക്കും നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം മുമ്പാകെ നമുക്കും താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവേ, നല്ല ഫലമായി നിന്ന് ഉള്ള വൃക്ഷമായി നിന്ന് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹത്തിൻ്റെ പ്രതിപ്രവർത്തനം ഭംഗിയായി ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആരും നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിച്ചല്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. അതുപോലെ ആരും നമ്മളെ സഹായിക്കണമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ആരെയും സഹായിക്കരുത്. എല്ലാവരെയും സഹായിക്കാവുന്നിടത്തോളം സഹായിക്കുക. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അവർക്ക് തരാനും അവർക്ക് ചെയ്യാനും സഹായിക്കാനും മനസ്സ് കൊടുക്കുന്നത് ദൈവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആവോളം അവരെ സഹായിക്കുക. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഈ ദൂത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.